بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين، أما بعد. الشمس وضحاها എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ തഫ്സീറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് അടുത്ത സൂറത്താണ് നമ്മൾ പഠനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലാ ഉഖസിമു ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന സൂറ. ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. 20 ആയത്തുകളാണ് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ലാ ഉഖസിമു ബിഹാദൽ ബലദ് وأنت حل بهذا البلد والد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. ഈ സൂറ ഈ പത്തായത്തുകളൊന്ന് ഓതിയ ശേഷം നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖസിമു ബിഹാദൽ ബലദ് وأنت حل بهذا البلد ووالد وما ولد بلد البلد ولد انا അവസാനിക്കുന്ന ദാലിലാണ് അവസാനിക്കുന്ന ദാൽ മിൻ ഹുറൂഫ് القلقلة കൽക്കലയുടെ ഹറഫിൽപ്പെട്ടതാണ് ദാൽ. അഥവാ ഖാഫ്, ഫാ, ബാ, ജീം, ദാൽ, ഈ അഞ്ച് ഹർഫുകൾക്കാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. ഖാഫ്, ഫാ, ബാ, ജീം, ദാൽ. പെട്ടെന്ന് ഓർമ്മിക്കാൻ ഖുതുബുജ്ജദ് എന്ന് ഓർത്താൽ മതിയാവും. ഖുതുബുജ്ജദ്, ഖുതുബുജ്ജദ്, ഖാഫ്, ഫാ, ബാ, ജീം, ദാൽ. ഹുറൂഫുൽ ഖൽഖല, ചലിക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സുക്കൂൻ ചെയ്ത് വന്നാലും ശരി അതിനെ ഹറക്കത്തുള്ളതുപോലെ ഉച്ചരിക്കണം എന്നാണ്. ഉദാഹരണത്തിന് ലാ ഉഖസിമു ബിഹാദൽ ബലദ് എന്ന് നിർത്തിയാൽ പോരാ. ബിഹാദൽ ബലദ്, ബിഹാദൽ ബലദ്, ദ് എന്ന് കേൾക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ ചിലപ്പോ ഒരു വാക്കിന്റെ മധ്യത്തിൽ വരും, നടുവിൽ വരും, യഖ്തുലൂന, യഖ്തുലൂന, ഖാഫ് എന്നല്ലോ, യഖ്തുലൂന. അതുപോലെ ആബ്ദുൻ, ആബ്ദുൻ, ബാ, ദാല് പോലെ ബാഉം, ആബ്ദുൻ, അങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഉഖസിമു, ലാ ഉഖസിമു, ഉഖസിമു ഓതിയാൽ പോരാ, ഉഖസിമു. لا أقسم بهذا البلد وأنت حل بهذا البلد والد وما ولد. ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ അവസാനിക്കുന്നതാ. അതുപോലെ ശ്രദ്ധിക്കണം, ലാ അവിടെ മദ്ദുണ്ട്, ലാമ നീട്ടാനുള്ള അലിഫിന് ശേഷം പിന്നെ ഹംസ വന്നു, അതുകൊണ്ടാണ് ലാ ഉഖസിമു ബിഹാദൽ ബലദ് വഅൻത. തജ്വീദിൽ അൻത ഓതണ്ടത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ആണ് ഉച്ചരിക്കേണ്ടത്. അഥവാ സുക്കൂൻ ചെയ്ത നൂനിന് ശേഷം താവ് വന്നു. താവ് പോലെ വേറെ 14 അക്ഷരങ്ങൾ കൂടിയുണ്ട്, 14 ഹറഫുകൾ കൂടിയുണ്ട് ഈ നിയമത്തിന്റെ ഉള്ളിൽ വരുന്ന. അതിൽ പെട്ടതാണ് ത. സുക്കൂൻ ചെയ്ത നൂനിന് ശേഷം താവ് വന്നാൽ അൽ ഇഖ്ഫാ ഉബിഗുന്ന എന്നതാണ് അവിടുത്തെ നിയമം. അഥവാ അവ്യക്തമായി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ വഅൻത. എങ്ങനെ وأنت حل بهذا. حل സുക്കൂൻ ചെയ്ത നൂന് പോലെയാണ് തൻവീൻ. അപ്പൊ തൻവീനിന് ശേഷം ഇവിടെ ബാ വന്നു, ഹെല്ലുൻ എന്ന തൻവീനിന് ശേഷം ബാ വന്നു. അപ്പൊ ആ നൂനിനെ മീമാക്കണം, ഹെല്ലുൻ എന്ന് നൂന് കേൾപ്പിക്കുന്നതിന് പകരം മീമ് കേൾപ്പിക്കണം, ഹെല്ലും ബിഹ. അതുകൊണ്ടാണ് നമ്മുടെ മദീനയിൽ മുസ്ഹഫ് ഇന്ന് അവിടെ മീമ് കൊടുത്തിട്ടുള്ളത്. തൻവീന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. വാവ് വന്നാൽ അപ്പോഴുള്ള നിയമം അൽ ഇദ്ഗാം ബിഗുന്ന, വാവിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക മണിച്ചുകൊണ്ട്. നാല് ഹർഫുകളാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. വാവ് മീം നൂൻ യ, വാവ് മീം നൂൻ യ. ഈ നാല് ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് തൻവീന് ശേഷം വന്നാൽ, അല്ലെങ്കിൽ സുഖൂൻ ചെയ്ത നൂനിന് ശേഷം വന്നാൽ, ഈ നാല് ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് തൻവീനു ശേഷം അല്ലെങ്കിൽ സുഖൂൻ ചെയ്ത നൂനിന് ശേഷം വന്നാൽ എന്ത് വേണം? അതിലേക്ക് ലയിപ്പിച്ചു ഉച്ചരിക്കണം. വാലിദിൻ വമാ, വാലിദിൻ വമാ എന്നല്ല, വാലിദിൻ വമാ വലദ്, അങ്ങനെ ഒന്നുകൂടി വന്ന് ലാ ഉഖസിമു ബിഹാദൽ ബലദ്, وأنت حل بهذا البلد، ووالد وما ولد، لقد خلقنا الإنسان في كبد. നോക്കി അവിടെ ലാഖാദ്, അവിടെ ഹുറൂഫുൽ ഖൽഖലയാണ്, സുക്കൂൻ ചെയ്തിട്ട് വന്നു ലാഖാദ് എന്ന് തന്നെ കേൾക്കണം. അതുപോലെ എന്ന് ഓതിയാൽ പോരാ, ഖലഖ്നൽ ഇൻസാൻ, ഇൻസാൻ എന്ന് വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞ അൻതയിൽ അതേ നയമാണ് ഇൻസാന്റെ. സുക്കൂൻ ചെയ്ത നൂന് ശേഷം സീൻ വന്നു, സീന് ആ 15 ഹർഫുകളിൽ പെട്ട ഒന്നാണ്. വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നിർത്തുമ്പോ അങ്ങനെ അയഹ്സബു അല്ലയ്യഖ്ദിറ, ഏതുപോലെ വാവിലേക്ക് ലയിപ്പിച്ചു, ഇവിടെ യാലേക്ക് ലയിപ്പിച്ചു, അല്ലയ്യഖ്ദിറ വാ യാ നൂൻ മീം ഈ നാലെണ്ണം, അല്ലയ്യഖ്ദിറ അലൈഹി അഹദ്. لقد خلقنا الإنسان في كبد. أيحسب أن لن يقدر عليه أحد. أيحسب أن لن يقدر عليه أحد. يقول أهلكت مالا لبدا. يقول أهلكتها أهلكت مالا لبدا، مالا لبدا. അവിടെ ഇതുവരെ നമ്മൾ പറയാത്തൊരു നിയമമാണുള്ളത്, മാലൻ എന്ന തൻവീൻ. ലാമിന്റെ മുകളിൽ തൻവീൻ ഇല്ലേ? തൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡബിൾ ആയിട്ട് വരാം, ഫതഹോ കസറോ ദമ്മോ രണ്ടെണ്ണം ഇരട്ടിയായി വരുന്നതിനാണ് തൻവീൻ എന്ന് പറയുന്നത്. തൻവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യൂനാക്കലിനാണ്, തൻവീൻ. കാരണം ഇങ്ങനെ ഡബിളായി വന്നാൽ അതിന്റെ ഉച്ചാരണം ന്യൂനാണ് വരിക, അൻ ഇൻ ഉൻ ഒക്കെ വരുന്നെന്താ ന്യൂനല്ലേ. അപ്പൊ തൻവീൻ എന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? ന്യൂനാക്കുക എന്നാണ്. നൗവന യുനവീനു തൻവീൻ, ന്യൂനാക്കുക. അപ്പൊ മാലൻ എന്ന തൻവീന് ശേഷം അടുത്ത അക്ഷരം ഏതാണ്? ലാമു തന്നെ. ലാമോ റാവോ വന്നാൽ ഈ രണ്ട് ഹർഫുകൾക്ക് മാത്രമായി ഒരു നിയമമുണ്ട്, തൻവീന് ശേഷം അല്ലെങ്കിൽ സുഖൂൻ ചെയ്ത നൂനിന് ശേഷം, രണ്ടൊന്നിന് കാണാൻ ഒരുപോലെ അല്ലെങ്കിലും ഉച്ചാരണത്തിൽ ഒന്ന് തന്നെയാണ്, സുഖൂൻ ചെയ്ത നൂനും തൻവീനും. മാലൻ എന്നതിന് ശേഷം ലാമോ ലാമോ റാവോ വന്നാൽ അവിടുത്തെ നിയമം അൽ ഇദ്ഗാം ബിലാ ഗുന്ന, അതിലേക്ക് ലയിപ്പിക്കുക പക്ഷെ മണിക്കരുത്. ഏതുപോലെ വാലിദിൻ വന്ന അതുപോലെയല്ല, ലയിപ്പിക്കലുണ്ട്. അയഹ്സബു അൻ യഖ്ദിറ, ലയിപ്പിക്കലുണ്ട് പക്ഷെ മണിക്കരുത്. അപ്പൊ എങ്ങനെ മാലല്ലുബദ, നേരെ മാലല്ലുബദ മിർ റബ്ബിഹിം, അവിടെ ആ നിയമം മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്നല്ലല്ലോ, മിർ റബ്ബിഹിം. ഇങ്ങനെയുള്ള തജ്വീദിന്റെ നിയമങ്ങൾ ഖുർആന്റെ പാരായണം ഭംഗിയുള്ളതാക്കും. തജ്വീദിന്റെ അർത്ഥം തന്നെ എന്താണ്? ഭംഗിയുള്ളതാക്കാനാണ്. ജൗവദ യുജൗവിദ് തജ്വീദ്, ജയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ലതെന്നാണ്, നന്നാക്കുക, ഭംഗിയുള്ളതാക്കുക, അതാണ്. അതുപോലെ കേൾക്കുന്ന ആളുകൾക്ക് ഖുർആനിലെ മഅന, അതിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലേക്ക് പതിയും അത് തജ്വീദ് അനുസരിച്ച് ഓതുന്ന ആളാണെങ്കിൽ. يقول أهلكت مالا لبدا, مالا لبدا نرتم لبدا أين نرتم كوتيو ديانا مالا لبدا أيحسب ونوريو ده يقول أهلكت مالا لبدا أيحسب أن لم يره أحد മാലല്ലുബദ. അവിടെ നമ്മൾ പറഞ്ഞ അതേ നിയമം ഇപ്പോ അതി അയച്ചിട്ടുണ്ട്. അയഹ്സബു അല്ലം യറഹു അഹദ്, എവിടെയാണുള്ളത്? അയ്യോ അല്ലം ലം വന്നല്ലേ, സുക്കൂൻ ചെയ്തതിനു ശേഷം ലാമോ വന്നു, ലാമോ റാവ് വന്നാൽ എന്താണ്, നേരെ അതിലേക്ക് ലയിപ്പിക്കുക. അല്ലം അല്ലം യറഹു അഹദ്, അഹദ് എന്നത് ഞാനിപ്പോ നിർത്തിയതുപോലെ നിർത്തണം, കാരണം ദാൽ ഹറൂഫുൽ കൽക്കലയിൽ പെട്ടതാണ്. ബാക്കി അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒറ്റ വാക്ക് പറഞ്ഞത് പഠിക്കാൻ കുത്തുബിജ്. അപ്പൊ ഏതൊക്കെ? ഖാഫ്, ഖാ, ദാ, ജീം, ദാൽ. ബാറകല്ലാഹു ഫീകും. അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ ولسانا وشفتين وهديناه النجدين ألم نجعل له نجعل إن لا من سكون الله شاسم عدي حرف ونو حركة طوري ولي حرف قل ഒന്നിന് സുക്കൂനും ഒന്നിന് ഹർക്കത്തുമായി വന്നാൽ, അടുത്തടുത്ത് വന്നാൽ ഒറ്റ ഒന്നിന് ശബ്ദ കൊടുത്ത് വായിക്കും. അങ്ങനെയാണ് ചെയ്യുക, ഒറ്റ ഒന്നിന് ശബ്ദ കൊടുത്ത് വായിക്കും. ഇത് ഒരേ ഹർഫുകൾ മാത്രമല്ല, പിന്നെയോ ഉച്ചാരണത്തിൽ സാമ്യതയുള്ള രണ്ട് ഹർഫുകൾ ഇങ്ങനെ വന്നാലും അങ്ങനെയാണ്. ഇതുപോലെ അത് ചെയ്യാം. ഏതുപോലെ നോക്കൂ, ഇല്ലലമു വലവു അന്നഹും ഇല്ലലമു, ഇല്ലലമു എന്ന് പറഞ്ഞാൽ ഇസ് ദാലാണ്, പിന്നെ വലമു രണ്ടും ഒരേ ഹർഫാണോ? അല്ല. ും വാവും ഒരേ ഹർഫല്ല, പക്ഷേ ഉച്ചാരണത്തിന് സാമ്യതയുള്ള ഹർഫുകളാണ്. അതുകൊണ്ട് ഒന്നിന് സുക്കുനും ഒന്നിന് ഹർക്കത്തും വന്നപ്പോ ഒറ്റൊന്ന് മാത്രം ഉച്ചരിച്ചു ശബ്ദ കൊടുത്തിട്ട്. അപ്പൊ എന്തായി ഇത് വലമു എന്നുള്ളത്? ഇല്ലലമു ആയി. പ്രാല് വേറെയും അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്, സാവും അതിനോട് സാമ്യമുള്ള അക്ഷരങ്ങളും യോജിപ്പിച്ചത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം. നോക്കൂ, ഇല്ലലമു, അതുപോലെ അലം നജ്അൽ ലഹു ഐനൈൻ, അവിടെ ഒന്ന് നീട്ടി നിർത്തണം. ഏതുപോലെ? ഇലാഫി ഖുറൈഷ്, ചില സാമ്യതകൾ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ അല്ലദി അതാമഹും മിൻ ജൂഇൻ വആമറഹും മിൻ ഖൗഫ്, നിർത്താനുള്ള ഹർഫിന് തൊട്ടു മുകളിൽ ഐല്ലത്തിന്റെ അക്ഷരങ്ങളിൽ ഒന്ന് വന്നു, സുക്കൂനായിട്ട് വന്നു. ഐല്ലത്തിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അലിഫ്, വാവ്, യ, മൂന്ന് ഹർഫുകൾ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, വലിസാനൻ വ. അപ്പൊ ഏതുപോലെ ഓതണം? ഉദാഹരണം വന്നിട്ടില്ലേ, വാലിദിൻ വമാ വലദ്, അതുപോലെ വലിസാനൻ വശഫതൈൻ. ഇങ്ങനെയാണ് മൂന്നാഴ്ചകൾ ഒരുപോലെയാണ് അവസാനിപ്പിക്കേണ്ടത്. ഇത് ഖുർആനിന്റെ അള്ളാഹുവിന്റെ കലാമിന്റെ ജമാലാണിത്, ഭംഗിയാണിത്. ആയത്തുകൾ ഇങ്ങനെ കാണുന്നത് ഈ സൂറത്തിന്റെ തഫ്സീർ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ റസാഅലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ വായിച്ചുകൊണ്ട് തന്നെ പോകാം, അതായിരിക്കും കൂടുതൽ നല്ലത്, വാക്കർത്ഥം ആദ്യം പറയുന്നതിനേക്കാളും. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. നാം സഅദി പറയുന്നു, യുഖ്സിമു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദിൽ അമീൻ. ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ ബിഹാദൽ ബലദിൽ അമീൻ എന്താണ് ബലദിൽ അർത്ഥം? രാജ്യം, നാട് എന്നൊക്കെയാണ് അർത്ഥം. അൽ ബലദ് ജമാന ബിലാദ്, നാടുകൾ, ബുൽദാൻ അങ്ങനെ പറയാറ്, നാടുകൾക്ക് ബിലാദ് എന്ന് പറയും. ബുൽദാൻ ഒരു വാക്കിന് ഒന്നിലധികം ജം ഉണ്ടാവും, ബഹുവചനങ്ങൾ ഒന്നിലധികം ഉണ്ടാവും, ജമ്മിന്റെ ജം ഉണ്ടാവും, ബഹുവചനത്തിന്റെ ബഹുവചനം അങ്ങനെ ഉണ്ടാകാറുണ്ട്. ജം ജം ജമ്മിന്റെ ജം. ബിഹാദൽ ബലദ് അൽ അമീൻ, ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ ബിഹാദൽ ബലദിൽ അമീൻ. ഏതാണ് അൽ ബലദുൽ അമീൻ? മക്കയാണ്. أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين إلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت ألم نجعل لهم حرما أنا جعلنا لهم حرما آمنا الله أنا عدنا نربح يتم الله أمن الله نادا كذا يولد كتاب وربعنا سلطبر إن شاء الله نعم. ആ നാടിനെ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യം ചെയ്ത് പറയുന്നത്. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ലാ എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതിന്റെ അർത്ഥം നെഗറ്റീവായിട്ടാണ് പൊതുവെ വരേണ്ടത്, പക്ഷേ ഇവിടെ സത്യം ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അതിന്റെ ലോകത്തിന്റെ ചർച്ചകളൊക്കെ ഇൻഷാല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസുകളിൽ പറയാം. ഇപ്പോ ഇമാം സാജിദ് തഫ്സീർ മാത്രം വായിച്ചു പോവുകയാണ്. ലാ ഉഖ്സിമു എന്താർത്ഥം? ഞാൻ സത്യം ചെയ്യുന്നു. ബിഹാദൽ ബലദ്, ഈ നാടുകൊണ്ട്, ഈ നാടിനെ അള്ളാഹു സത്യം ചെയ്യും. അൽ ബലദ് എന്ന് പറഞ്ഞാൽ മക്ക, അൽ മുക്കറമ, അല്ലദി ഹുവ മക്കത്തുൽ മുക്കറമ. നാം സാജി പറയുന്നു, അള്ളാഹു ഇക്റാം ചെയ്തിട്ടുള്ള, അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള മക്കയാണ് അൽ ബലദ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ നാടിന്റെ ഫളാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അള്ളാഹു ആ നാടിനെ കുറിച്ച് പറഞ്ഞ പല വിശേഷണങ്ങളുണ്ട്. മസാബ, മസാബത്താക്കിയിരിക്കുന്നു. മസാബത്തൽ ലിന്നാസി വഅംന, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഈ നാടിനെ നാം മസാബത്താക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. മസാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ സൗബിന്റെ അർത്ഥം? സൗബ് വസ്ത്രം, ഒരു വസ്ത്രം എന്ന പോലെ. വസ്ത്രം എന്താണ് ചെയ്യുക? ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയോ? വസ്ത്രം ഇല്ല. പൊതുവെ എന്താണ് ചെയ്യുക? ബഹുഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നത് എന്താണ്? ഒരു വസ്ത്രം നമ്മൾ ധരിച്ചു, അത് അഴിച്ചു വെച്ചു, പിന്നെ പിന്നെയും അതെടുത്തിടും, അത് അഴിച്ചു വെക്കും, പിന്നെയും അതെടുത്തിടും. ഇതാണ് ഭൂരിഭാഗം എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ നാദിർ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. നാദിർ എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ടത്, ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ട് കളയുന്ന വസ്ത്രം. നാദിറിന് ഹുക്കുമില്ല എന്നാണ്, അങ്ങനെയാണ് പറയപ്പെടാറ്. നാദിറിന് എന്തില്ല? ഹുക്കുമില്ല. അതിനൊരു വിധി പറയില്ല, പൊതുവായിട്ടുള്ളതിനാണ് വിധി പറയാം. അല്ലാതെ നാദിറിന് ഹുക്കുമ് പറയപ്പെടാറില്ല. അപ്പം മസാബത്ത് എന്താണ്? ഒരു വസ്ത്രം പോലെ പിന്നെ പിന്നെ അണിയുന്നത് പോലെ പോയ ആളുകൾക്ക് പിന്നെ പിന്നെയും പോകാൻ തോന്നും, പോകും. അതാണ് മസാബ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇമാം സഅദി പറയുന്നു, അഫ്ളുൽ ബുൽദാനി അലൽ ഇത്ലാഖ്, ഐ അലൽ ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഒരു കൈദുമില്ലാതെ, അതായത് ഇന്നത് ഒഴിച്ചു നിർത്തിയാൽ എന്നൊന്നും പറയാതെ ഒറ്റയടിക്ക് പറയാൻ സാധിക്കും, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല നാടേതാണ്? മക്കയാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠം മക്കയാണ്. മദീനയെക്കാളും ശ്രേഷ്ഠം എവിടെയാണ്? മക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോകുമ്പോ മക്കയെ നോക്കി പറഞ്ഞു, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹ്, അള്ളാഹുവാണ്, നീയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല നാട്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്. നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശ്രേഷ്ഠതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ശ്രേഷ്ഠകരമായ നാടായി അവന്റെ ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത് അവന്റെ മക്കയാണ്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അള്ളാഹു പറഞ്ഞു, വറബ്ബുക, നിന്റെ റബ്ബ്, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും, വയഖ്താർ, അവൻ തെരഞ്ഞെടുക്കും. അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹു മനുഷ്യരെ പഠിച്ചു, അവരിൽ നിന്ന് അംബിയായിനെ, അംബിയാക്കളിൽ നിന്ന് റസൂലുകളെ, റസൂലുകളിൽ നിന്ന് ഊലുൽ അസ്മ്, വളരെയധികം ശ്രേഷ്ഠതയുള്ള അഞ്ച് നബിമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആരാണ് ഈ അഞ്ച് നബിമാർ? നമ്മളത് അവരെ മുൻഗണന കാലം വെച്ച് പറഞ്ഞാൽ നൂഹ്, മൂസ, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദുൻ, സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അജ്മഈൻ. എന്നാൽ നമ്മൾ ഫദ്ൽ, ശ്രേഷ്ഠത വെച്ച് പറഞ്ഞാൽ ആരാണ് ആദ്യം എണ്ണേണ്ടത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരെയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആരെയാണ്? മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ട നബിമാരാണ് ഉള്ളത്, ഈസ, അതുപോലെ നൂഹ്. ഇവർ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? അതിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ മൂന്ന് അഫ്ദലിയ ഈ മൂന്ന് അമ്പിയാക്കന്മാർക്കാണ് എന്നത് അത് ഉറപ്പായ കാര്യമാണ്. പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം, മൂസ അലൈഹി വസ്സലാത്തു വസ്സലാം. അതുപോലെ അള്ളാഹു അവരിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു ദിവസങ്ങളിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ان عده شهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم اغاث ഭൂമികളെ പടച്ചന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അതിൽ നാലെണ്ണം അത് പവിത്രമായ ഹുറും ആയ മാസങ്ങളാകുന്നു. ഏതൊക്കെയാണ് പവിത്രമായ മാസങ്ങൾ? ثلاث متواليات وواحد فرد. ثلاث متواليات മൂന്നെണ്ണം അടുപ്പിച്ചടുപ്പിച്ചാണ്, ഒന്ന് ഒറ്റയ്ക്കാണ്. മൂന്നെണ്ണം അടുപ്പിച്ചത് ഏതൊക്കെ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ ഏതാണ്? റജബ്. റജബുൻ ഫർദുൻ, അങ്ങനെ അതിന് സമാനമായ ഒരു വാക്ക് അറബിയിൽ പറയപ്പെടാറ്. റജബുൻ ഫർദുൻ, ഒറ്റ ഒറ്റ ഒറ്റപ്പെട്ട റജബ്, റജബ് ഒറ്റയ്ക്കാണ്. ഈ മൂന്ന് മാസങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചാണ്. അതിന്റെ അതിന് പിന്നിലുള്ള ഹിക്മത്തായി പണ്ഡിതന്മാർ പറയുന്നത് ഹജ്ജ് സുഗമമായി നടക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ അതിന് കാരണമായി പറയുന്നത്. കാരണം ദുൽഖഅദ എന്താണ്? ആളുകൾക്ക് ഹജ്ജിന് പോകാൻ, ദുൽഹിജ്ജ ആളുകൾക്ക് ഹജ്ജ് ചെയ്യാനും തിരിച്ചു വരാനും, അത് മുഹറമും അതിനു വേണ്ടി തന്നെ. അങ്ങനെയാണ് ഈ മൂന്ന് മാസങ്ങൾ അള്ളാഹു അങ്ങനെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പിന്നിലുള്ള ഹിക്മത്ത് അതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. പിന്നെ റമദാന് പ്രത്യേകതയുണ്ട്, ലൈലത്തുൽ ഖദർ അതിന് പ്രത്യേകതയുണ്ട്. സ്ഥലങ്ങൾ മക്ക, അതുപോലെ അള്ളാഹു പ്രത്യേകത പറഞ്ഞിട്ടുള്ള മറ്റു സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. കാരണം റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ, എന്റെ ബാക്കി അതാണ്, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഈ സ്ഥലം ഇനി മുതൽ മുബാറക്കാണ്, ബർക്കത്തുള്ള സ്ഥലമാണ് എന്ന് പറയാൻ പറ്റുമോ? പാടില്ല. അത് കുഫറാണത്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണത്. അള്ളാഹുവിന്റെ അവകാശം അള്ളാഹുവിന്റെ സ്വയം ശരിക്കാവലാണത്, ഒരിക്കലും പാടില്ല. അള്ളാഹു ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് അവന്റെ റസൂലിലൂടെ, ജംജമിന്, അതിന് എന്തിനു വേണ്ടിയാണ് കുടിക്കപ്പെടുന്നത്? അതിനു വേണ്ടിയുള്ളതാണ് പല ശ്രേഷ്ഠ. അത് താമാണ്, ഷറാബാണ്, ഭക്ഷണമാണ്, വെള്ളമാണ് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരാൾക്കൊരു വെള്ളം വർക്കത്തുള്ളതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത്രയുണ്ട്, ഇത്ര സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏതോ ചില ആളുകൾ ഊതിയ വെള്ളം, അതുകൊണ്ട് ആ വെള്ളത്തിന് ഫദലുണ്ട് എന്ന് പറയുന്ന അത്ര ആളുകളുണ്ട്. മഅദല്ലാഹ്, അള്ളാഹു അവരുടെ ഷറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് അഫ്ദലുൽ ബുൽദാൻ എന്നത് അള്ളാഹു തീരുമാനിച്ചതാണ്. അത് അലിത്തലാഖ് മൊത്തത്തിൽ. ഇനി ആ ബലദുൽ അമീനിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് ഏത് സമയത്ത്? ഖുസൂസൻ വഖ്ത ഹുലൂലിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹാ. അവന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉള്ള സമയത്ത്. അപ്പൊ അതിന്റെ പ്രത്യേകത ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. കാരണം അവിടെ ആരുണ്ട്? അല്ലാഹുവിന്റെ റസൂലുണ്ട്, സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. അപ്പോ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കൂടുതൽ പ്രത്യേകതയുണ്ട്. കാരണം അവിടെയാണ് അല്ലാഹു അവന്റെ സിറാജു മുനീർ കത്തിച്ചു വെച്ചിട്ടുള്ളത്, പ്രകാശം പരത്തുന്ന അവന്റെ വിളക്ക്. സിറാജ് ആരാണ്? ആ സിറാജ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വിശേഷിപ്പിച്ച വിശേഷണമാണത്, ഹാജിയൻ ഇലല്ലാഹി ബിഇസ്മിഹി വസിറാജൻ മുനീറ. ലോകത്ത് മുഴുവൻ അല്ലാഹുവിലേക്ക് നയിക്കുന്ന പ്രകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന സിറാജ് എന്നാണ് അർത്ഥം. അല്ലാതെ സൂഫികൾ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തന്നെ വിളക്കായിരുന്നു അങ്ങനെയല്ല. അങ്ങനെയാണ് ഈ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നത്, റസൂലുള്ളാഹിക്ക് നിഴലുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. റസൂലുള്ളാഹിക്കുള്ള വിശേഷണങ്ങൾ നമ്മൾ വിശ്വസിക്കണം, അത് തന്നെ ധാരാളമാണ്, അത് തന്നെ മതിയായതാണ്, ഇല്ലാത്തതൊരിക്കലും പറയാൻ പാടില്ല. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അള്ളാഹു പറയുന്നു ഞാൻ സത്യം ചെയ്യുന്നു ബിഹാദൽ ബലദ്, ഏതുകൊണ്ട്? ഈ നാടുകൊണ്ട്. ഈ നാടെന്ന് പറഞ്ഞാൽ മക്കയാണ്. മക്കയാണ് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാട്. ഇനി അതിന് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ട്. ഏത് സമയത്താണത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൂടുതൽ പ്രത്യേകതയുണ്ട്. റസൂലുള്ള ജീവിക്കുന്ന ലോകത്തിന് പ്രത്യേകതയുണ്ട് റസൂലുള്ള ഇല്ലാത്ത ലോകത്തെക്കാൾ. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന അല്ലാഹു യുഅദ്ദിബഹും വഅൻത ഫീഹിം, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല, നീ അവരിലുണ്ടായിരിക്കെ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് എന്താണ്? അമനതുൻ, റസൂലുള്ളാഹി ഉള്ളത് സംരക്ഷണമാണ്. നബി ജീവിച്ചിരിക്കെ ആ ഉമ്മത്തിന് അല്ലാഹു എന്ത് ചെയ്യുകയില്ല? നശിപ്പിക്കുകയില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഇല്ല. ഇനി അല്ലാഹുവിന്റെ ശിക്ഷ വരാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണത്? ഇസ്തിഗ്ഫാർ മാത്രം. അല്ലാഹു ആ ആയത്തിൽ പറഞ്ഞ ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠതകളിൽ ഒന്നാണ്. ഇപ്പൊ നോക്ക്, ഈ ലോകത്ത് റസൂലുള്ളാഹി ഉണ്ടായിരിക്കെ ആ സമൂഹത്തിന്, ആ ലോകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയുണ്ട്, അവരല്ലാഹു ശിക്ഷിക്കുകയില്ല. മാത്രമല്ല അവർക്ക് ശുബഹാത്തിൽ, സംശയങ്ങളിൽ എല്ലാ കൊരയും കേട്ടാൽ ആ കൊരയുടെയൊക്കെ പിന്നാലെ പോകേണ്ട അവസ്ഥ അവർക്കുണ്ടോ? ഇല്ല. അത് നമുക്കാണുള്ളത്, അത് നമുക്കാണുള്ളത്. കാരണം എന്താണ്? ചോദിക്കാൻ ആരില്ല? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അത് റസൂലിന്റെ സഹാബത്തുണ്ടായിരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. അവർക്ക് അമനസാണ്, സംരക്ഷണമാണ്. എല്ലാ കുരയുടെയും പിന്നാലെ പോകേണ്ട ആവശ്യം അവർക്കില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന അവിടത്തേക്ക് മടങ്ങിയില്ലെങ്കിൽ നമ്മൾ ആരായി മാറും? എല്ലാ നായക്, എല്ലാ കുരയുടെയും പിന്നാലെ, അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളായി നമ്മൾ മാറിപ്പോകും. മാഅദല്ലാഹ്. അതാണ് പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ളത്, ഇൽമിന്റെ ആളുകളല്ലാത്ത എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഒരു തഖലീദിയും ആളുകളെ കണ്ണടക്കാൻ ഇരിക്കും. കാരണം എന്താണ്? അവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തിട്ടില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ നേർക്ക് നേരെ അതിന്റെ മസ്ദറിൽ നിന്ന് പഠിക്കാനുള്ള തൗഫീഖ് ചെയ്തിട്ടില്ല. അല്ലാഹു നമുക്ക് ഏവർക്കും ഇൽമും അതുപോലെ ബസീറത്തും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും ചെയ്യുമാറാകട്ടെ. وانت حل بهذا البلد الله سبحانه وتعالى പറയുകയാണ്, وانت حل بهذا البلد. وانت എന്താണ്? അൻത, നീ എന്നാണ് അൻത എന്നർത്ഥം. അപ്പൊ ഞാൻ എങ്ങനെ പറയും? അന, അന, അൻത, അൻത, നീ ആണ്. حل, നീ ഹില്ലാണ്. بهذا البلد, ഈ നാട്ടിൽ, ഈ നാട്ടിൽ നീ ഹില്ലാകുന്നു. ഹില് എന്നത് ഹുറുമിന്റെ വിപരീതമാണ്. ഹില്ലിന്റെ, ഹില് എന്തിന്റെ വിപരീതമാണ്? ഹുറും. ഹറാമിന്റെ വിപരീതമാണ് ഹലാൽ. അതുപോലെ ഹുറും ആയതിന്റെ വിപരീതമാണ് ഹിൽ. നീ നാട്ടിൽ ഹില്ലാകുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ഹറാമായിട്ടില്ല,
ഈ നാട്. അതിന് പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അത് വളരെ അറിയപ്പെട്ട ഇബ്നു ഇമാം ഇബ്നു കസീറൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മക്ക ഹറം എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി ഹിൽ എന്ന അവസ്ഥയിലേക്ക് ആക്കി കൊടുത്തിരുന്നു. കാരണം മക്കയുടെ അസൽ എന്താണ്? മക്കയിലെ ഹറം പ്രദേശം, ഹറം പള്ളി മാത്രമല്ല, ഹറം വിശാലമായ പ്രദേശമാണ്. ആ പ്രദേശത്ത് യുദ്ധം പാടില്ല. അവിടെയുള്ള മരങ്ങൾ പിഴുതെടുക്കാൻ പാടില്ല, മുറിച്ചു കളയാൻ പാടില്ല. അതുപോലെ അവിടെ വേട്ടയാടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല. അതുപോലെ അവിടെ വീണ് കിട്ടിയത് എടുക്കാൻ പാടില്ല. അത് അറിയിക്കുന്ന ആൾക്കല്ലാതെ, അത് ജനങ്ങളെ പരസ്യപ്പെടുത്തുന്ന ആൾക്കല്ലാതെ പാടില്ല. അതിന്റെയൊക്കെ പിന്നുള്ള ഹിക്മത്ത് എന്താണ്? എല്ലാവർക്കും ഹറമായിരിക്കണം, അമ്നുണ്ടാക്കണം അവിടെ. മനുഷ്യർക്ക് മാത്രമല്ല അവിടെ അമ്ൻ, അവിടെ നിർഭയത്വം നമുക്ക് മാത്രമല്ല, പിന്നെ ആർക്കാണ്? എല്ലാവർക്കും, എല്ലാവർക്കും. അവിടുത്തെ ജന്തുക്കൾക്ക് കൂടിയുണ്ട്. കാരണം എന്താ? അവർ വേട്ടയാടുകയില്ല, അവിടുത്തെ മരങ്ങൾ പിഴുതെടുക്കുകയില്ല. ഈ ജന്തുക്കൾക്ക് അത് പോയി തിന്നാം, കഴിക്കാം. എല്ലാ ജന്തുക്കളും അല്ല കേട്ടോ, അങ്ങ് ഒഴിവാക്കിയ ജന്തുക്കളുണ്ട്. ഹെല്ലിലും ഹറമിലും വെച്ച് കൊല്ലാൻ പറ്റിയ ജന്തുക്കളുണ്ട്, പാമ്പ്, അതുപോലെ തേള്, എലി, എന്തൊക്കെ സാധനങ്ങളൊക്കെ കടിക്കുന്ന പട്ടി, കാക്ക, അതുപോലെ പരുന്ത്, ഇതിനൊക്കെ എന്താണ്? ഹെല്ലിലും ഹറമിലും കൊല്ലൽ അനുവദനീയമാണ്. ഹെല്ലിലും ഹറമിലും അനുവദനീയമാണ്, ജായിദാണ്. മനസ്സിലായോ? എന്നാൽ മറ്റുള്ളവർക്ക് എന്താണ്? അമ്ന് കിട്ടും. എത്രത്തോളം ഒരു ജന്തു അവിടെ ഇരിക്കുക, അതിനങ്ങോട്ട് ഓടിച്ചിട്ട് ഞങ്ങളവിടെ ഇരിക്കാൻ പാടില്ല. മുൻഗാമികളുടെ വാക്ക് വ്യക്തമായി വന്നിട്ടുള്ളതാണ്. ഒരു ജന്തു ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, ഒരു തണല്, ഒരു ജന്തു ഇരിക്കുക, നമ്മൾ അതിനങ്ങോട്ട് ഓടിച്ചിട്ട് ആ തണല് നമ്മൾ പോയി ഇരിക്കാൻ പാടില്ല. ഹറമി, ഇത് ഹറമിന്റെ പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ യുദ്ധം പാടില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവിടെ യുദ്ധം അനുവദിച്ചു കൊടുത്തു. സാഅത മിനന്നഹാർ, പകലിലെ കുറച്ച് സമയം മാത്രം. എപ്പോഴാണത്? ഏത് യുദ്ധത്തിലാണ്? അയ്യോ, ഫതു മക്ക, മക്ക കീഴടക്കുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവിടെ ഹില്ലാക്കി കൊടുത്തു, കുറച്ച് സമയത്തേക്ക് മാത്രം. അതിലേക്ക് സൂചന നൽകുന്ന ആയത്താണിത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് സൂചന നൽകുന്ന ആയത്താകുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, നമ്മൾ ആ ഹദീസ് ഇൻഷാല്ലാ വായിക്കും വരുന്ന ക്ലാസ്സുകളിൽ, ഈ മക്ക അല്ലാഹു എനിക്ക് ഹലാലാക്കി തന്നു കുറച്ച് സമയത്തേക്ക് മാത്രം, ഇതാ അത് അതിന്റെ പഴയ ഹുർമത്തിലേക്ക് തന്നെ തിരിച്ചുപോയിരിക്കുന്നു. ഇനി അല്ലാഹുവിന്റെ റസൂലിന്റെ റസൂലൻ അനുവദനീയമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും ഇത് അനുവദനീയമാക്കാൻ വരരുത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവനോട് പറയണം, റസൂലുള്ളാഹിക്ക് മാത്രം അള്ളാഹു ഹില്ലാക്കി, നിനക്ക് ഹില്ലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ അവനോട് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയത്തേക്ക് മാത്രം റസൂലുള്ളാഹിക്ക് അള്ളാഹു ഹില്ലാക്കി കൊടുത്തു, അതും കുറച്ച് സമയത്തേക്ക് മാത്രം, അവിടെ കീഴടക്കാനുള്ള സമയത്തേക്ക് മാത്രം. അതിലേക്ക് സൂചന നൽകാനുള്ള ആയത്താണിത് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. നീ നാട്ടിൽ എന്താണ് ഹില്ലാ? എന്തിനു വിപരീതമാണ് ഹിൽ? ഹെറുമായിരിക്കുക, എഹ്റാമിലായിരിക്കുക എന്നതിന്. ഇത് എഹ്റാമിലായാലും ശരി അല്ലെങ്കിലും ശരി, അവിടെ ആര് ചെന്നാലും ഈ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഉംറക്കോ ഹജ്ജിനോ പോയാൽ മാത്രമാണ് അവിടെയുള്ള മരം മുറിക്കാൻ പാടില്ല, അതുപോലെ ജന്തു വേട്ടയാടാൻ പാടില്ല, വീണിട്ടിയെടുക്കാൻ പാടില്ല, യുദ്ധം പാടില്ല. ഇത് ഹജ്ജിനോ മുറക്ക് ചെന്നവർക്ക് മാത്രമാണോ? ഇതെല്ലാവർക്കും ബാധകമാണ്, അവിടെ പോകുന്ന എല്ലാവർക്കും. ഇനി എഹ്റാമിലായാൽ, ഹജ്ജിന്റെ ഉംറയുടെ എഹ്റാമിലായാൽ അവർക്ക് പ്രത്യേകം ഹറാമാണ്, വേറെ കാര്യങ്ങളുണ്ട്, അത് വേറെയാണ്. മനസ്സിലായില്ല? അത് മുടി മുറിക്കുക, അതുപോലെ ഭാര്യാവർത്ത ബന്ധത്തിൽ ഏർപ്പെടുക, നഖം വെട്ടുക പോലുള്ള കാര്യങ്ങൾ, ഇത് ഹജ്ജിന്റെ ഉംറയുടെ എഹ്റാമിലല്ലാത്ത കാലത്ത് നമുക്ക് അനുവദനീയമാണ്, മക്കയിൽ തന്നെ അനുവദനീയമാണ്. പക്ഷെ ഈ പറഞ്ഞത് അതാർക്കും ഒരു സമയത്തും അനുവദനീയമല്ല. യുദ്ധം ചെയ്യുക, മരങ്ങൾ മുറിക്കുക, ജന്തുക്കളെ കൊല്ലുക, അതുപോലെ വീണ് കിട്ടിയതെടുക്കുക, അത് ഈ കാര്യത്തിന് വേണ്ടിയല്ലാതെ ഇത് ഒരു സമയത്തും ഒരാൾക്കും അനുവദനീയമല്ല. ഇതിനും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പ്രത്യേകമായി ഒരു സമയത്ത് അനുവദിച്ചു കൊടുത്തു. അക്കാര്യത്തിലേക്കുള്ള സൂചനയാണ് ഈ ആയത്ത്. വാൻ ഹില്ലുൻ ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ ആരാണ് ഹില്ലാണ്, നിഹ്റുമില്ല, ഇഹ്റമത്തില്ല. വവാലിദിൻ, വാലിദിൻ ഒന്നാ വലദ്, എന്താണ് വാലിദിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ, അബുൻ എന്നർത്ഥമാണ് വാലിദ്. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മാക്ക് എന്ത് പറയും, ഉമ്മുൻ എന്ന് പറയുന്നത് പോലെ വാലിദത്തുൻ, വാലിദത്തുൻ, വാലി അൽ വാലിദ് വൽ വാലിദ, രണ്ടു ഒരുമിച്ച് പറയാൻ വേണ്ടി പറയും അൽ വാലിദാൻ, അൽ വാലിദാൻ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും എന്നാണ്. അല്ല സോബിൽ വാലിദൈന എഹ്സാന എന്ന് പറഞ്ഞില്ല, വാലിദിൻ, വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് അതിന്റെ അർത്ഥം, ജന്മം കൊടുക്കുന്ന ആൾ. വമാ വലദ്, വാലിദ് എന്നത് ഇസ്മാണ്, വലദ് എന്നത് ഇവിടെ ഫിഇലാണ്, ഇസ്മല്ല. ഇസ്മായിട്ടും വലദുൻ എന്ന വാക്ക് വരാറുണ്ട്. അപ്പൊ എന്താ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ, വലദുൻ കുട്ടി എന്ന്. ഇവിടെ വന്ന വലദാ വലദല്ല, ഇതേതാണ്, ഇത് ഫിഇലാണ്, വലദ യലിദു എന്ന ഫിഇലാണ് വന്നിട്ടുള്ളത്. വലദയുടെ മുബാരിയാണ് യലിദു, വലദ യലിദു. വാലിദ് വാലിദ് എന്നുള്ളതോ ഇസ്മാണ്, വലദ് എന്നുള്ളത് ഫിഇലാണ്. വലദുൻ എന്ന് വന്നാലേ, അല്ലെങ്കിൽ വലദിൻ എന്ന് വന്നാലേ എന്താവുള്ളൂ, ഇസ്മാവുള്ളൂ, പേരാവുകയുള്ളൂ. ഇവിടെ ഇത് പ്രവൃത്തിയാണ്, വലദ എന്ന വാക്കിന്റെ അർത്ഥം പ്രസവിച്ചു എന്നാണ്. എന്താണ് അർത്ഥം, പ്രസവിച്ചു. എന്നാൽ ഈ വാക്ക് സ്ത്രീകൾ പ്രസവിക്കുന്നതിന് മാത്രമല്ല പറയാം, ജന്മം കൊടുത്തു എന്നുള്ള അർത്ഥത്തിലും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രയോഗിച്ചതാണ് ലം യലിദ് വലം യുലദ്. ലം യലിദ് എന്ന് പറഞ്ഞല്ലേ, അതേത് വാക്കാണ്, വലദ എന്നതാണ് യലിദ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അള്ളാഹു പ്രസവിച്ചിട്ടില്ല എന്നാണോ അവിടെ അർത്ഥം നമ്മൾ പറയാറുള്ളത്? എന്താണ് അർത്ഥം പറയാറുള്ളത്? അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല എന്നാണ്. വലം യൂലദാണ്, അവൻ ജനിച്ചിട്ടില്ല. എന്താണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്? ജനിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വലദ അൽ മർഅ, സ്ത്രീ പ്രസവിച്ചു. വലദത്തിൽ മർഅ, വലദൽ മർഅ, സ്ത്രീ പ്രസവിച്ചു. ഒരു പുരുഷനിലേക്ക് അത് ചേർത്തി പറഞ്ഞാലോ എന്താ അർത്ഥം? അയാൾ ജന്മം കൊടുത്തു, അയാൾ ജന്മം കൊടുത്തു എന്നാകും അർത്ഥം. അപ്പൊ ഇവിടെ നോക്ക ആ വിധത്തിൽ അർത്ഥം, കാരണം ഇത് പുരുഷനോട് ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വാലിദിൻ വമാ വലദ്, വാലിദ് തന്നെയാണ് സത്യം. ലാ ഉഖസിമു ബിഹാദൽ ബലദ് വാൻ തഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ, വാലിദ് തന്നെ സത്യം. ഒരു പിതാവ് ജന്മം കൊടുക്കുന്ന ആൾ തന്നെ സത്യം. ഒന്നാ വലദ്, അയാൾ എന്തിനാണോ ജന്മം കൊടുക്കുന്നത് അതും തന്നെ സത്യം. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇമാം സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആദം വദുർരിയതുഹു വാലിദി വമാ വലദ് എന്ന് പറഞ്ഞാൽ ഹൈ ആദം വദുർരിയതുഹു, ആദമും ആദമിന്റെ മക്കളുമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വലിയ ദൃഷ്ടാന്തമാണ്. മനുഷ്യരെ അള്ളാഹു റബ്ബുൽ ആലമീൻ പരമ്പര പരമ്പരയായി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുവരുന്നത് വലിയ ആയത്താണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് നാം ഇണകൾ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു, മക്കളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു, ബനീന വഹഫദ, മക്കളെയും, ഹഫദ ആരാണ്, ഹഫീദ് പേരമക്കൾ, മക്കളെയും മക്കളുടെ മക്കളെയും നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഇതെന്താണ്, വലിയ ദൃഷ്ടാന്തമാണ്, വലിയ ആയത്താണിത്. നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ആയത്താണ്. ഒരു പുരുഷന്റെ ചെറിയ കുട്ടി, അയാളിങ്ങനെ വലുതായി വലുതായി, അയാൾ കല്യാണം കഴിക്കുന്ന അയാളുടെ മക്കൾ, അയാളുടെ മക്കൾ, അതിന്റെ മക്കൾ, അതിന്റെ എത്ര വലിയ അത്ഭുതമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ആയത്തുകളിൽപ്പെട്ട ആയത്താണത്. ഏത് നിലക്ക് ചിന്തിച്ചു നോക്കിയാൽ, അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചെറിയ കുട്ടികൾ ഇതുപോലെയായിരുന്നു, നമ്മൾ മുമ്പ് ഇതുപോലെയായിരുന്നു. ഈ കാണുന്ന കുട്ടികൾ നാളെ അവരുപ്പമാരും അതുപോലെ ഉപ്പാപ്പമാരും ഒക്കെ ആകാനുള്ളവരാണ് ഇൻഷാ അല്ലാഹ്. വാലിദിൻ വമാ വലദ്, ഇത് തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മളൊക്കെ വാലിദായ ആദം അബുൽ ബഷർ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദമിനെ അള്ളാഹു പഠിച്ചു. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ, നിങ്ങൾ നാം പഠിച്ചിരിക്കുന്നു ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും. വജഅൽനാകും ശുഉബ വഖബായില ലിതആറഫു, നിങ്ങൾ നാം പലവിധ ഗോത്രങ്ങളും കുടുംബങ്ങളും ആക്കിയിരിക്കുന്നു തിരിച്ചറിയാൻ വേണ്ടി പരസ്പരം. ആദം അതുരിയച്ചു. ആദമും ആദമിന്റെ മക്കളുമാണ് ഇവിടെ ഉദ്ദേശം, അഥവാ മനുഷ്യരെല്ലാവരും, അവരൊക്കെ തന്നെ സത്യം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ലഖദ് ഖലഖ്ന, ഖലഖ് എന്താണ് ഖലഖ്? ഇതർത്ഥം ശ്രദ്ധിച്ചു. ഖദ് എന്നത് ഉറപ്പിച്ചു പറയാനാണ് ഖദ് ഉപയോഗിക്കുക. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ലാം ഒന്നുകൂടി തഅക്കീദ് ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ലാം. ലഖദ് ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആരെ? അൽ ഇൻസാന, ഇൻസാനെ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ കബദ്, കബദിലായി സൃഷ്ടിച്ചിരിക്കുന്നു. കബദിന് വാക്കർത്ഥം പറഞ്ഞാൽ പ്രയാസം എന്നൊരർത്ഥമുണ്ട്. അതിന് അതിനർത്ഥം പ്രയാസം, പ്രയാസത്തിന്മേലായിക്കൊണ്ട് മനുഷ്യനെ നാം പടച്ചിരിക്കുന്നു, അങ്ങനെ അതിന് വാക്കർത്ഥമുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എന്നതുപോലുള്ള ആയത്തുകൾ ഇതിനോട് സമാനമാണ്. നാം ഇൻസാനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതാണ് അള്ളാഹു സത്യം ചെയ്തിട്ട് പറഞ്ഞ കാര്യം. നേരത്തെ ഒക്കെ അള്ളാഹു ഓരോ കാര്യങ്ങളെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചതാണ്. അൽ ബലദ് അൽ അമീൻ മക്ക, അതുപോലെ വാലിദിനെയും വലതിനെയും, വാലിദിനെയും വലതിനെയും. എന്നിട്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ കാര്യം എന്താണ്? ഇതാ, ഇതാണ്, ഇതാണ് കാര്യം. ഇത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ തഫ്സീർ? ഇമാം ഷാജി റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, വൽമുഖസമു അലൈഹി ഖൗലുഹു ലഖദ് ഖലഖ്നല് ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം കബദിലായിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു തീർച്ചയായും എന്ന അള്ളാഹുവിന്റെ ഈ വാക്കാണ് സത്യം ചെയ്ത് പറഞ്ഞ കാര്യം. യുഹ്തമൽ, ഇത് ആകാവുന്നതാണ്. സാജിദ ശൈലി ഇതാണ്, മുൻഗാമികളുടെ തഫ്സീറൊക്കെ ചുരുക്കി പറഞ്ഞു. യുഹ്തമൽ, ഇത് ആകാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും തഫ്സീർ വന്നിട്ടുണ്ട്. അന്നൽ മുറാദ ബിദാലിക്, ഈ കബദിലായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? മാ യുകാബിദുഹു വയുഖാസീഹി മിനശ്ശദായിദി ഫിദ്ദുനിയ വഫിൽ ബർസഖി وَيَوْمَ يَقُومُ الْأَشْهَادُ. മനുഷ്യനെ നാം പ്രയാസത്തിലായി പടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ഏതൊക്കെ പ്രയാസത്തിൽ? ബിദാലിക്കമായുഖാദിയുഖാബിദുഹു വയുഖാസീഹി, നമുക്ക് കടുപ്പമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ? ഫിദ്ദുനിയ, ഈ ലോകത്ത്, ഈ ലോകത്ത് ഒരുപാട് പ്രയാസം അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണും, ഒരാളെ കാണിച്ച, ഒറ്റൊരാളെ, ഒരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരാളെ കാണിച്ചിടാൻ പറ്റുമോ? വലിയ പണക്കാരനാകട്ടെ, വലിയ അധികാരമുള്ള ആളാകട്ടെ, വലിയ ആരോഗ്യമുള്ള ആളാകട്ടെ, എന്നാലും പ്രയാസം അനുഭവിക്കാത്ത ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി മാത്രമല്ല, പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ലോകത്ത് എന്തുണ്ടാവും? പ്രയാസം ഉണ്ടാവും. അദ്ദുനിയ അപ്പോ അങ്ങനെ ചിന്തിച്ചാൽ പ്രയാസം എന്ന അഫ്സിലേക്ക്, അടിസ്ഥാനത്തിലേക്കാണ് നമ്മൾ ജനിച്ചു വീണത്. നിങ്ങൾക്ക് മനസ്സിലാവും, പ്രയാസം എന്ന അഫ്സിലേക്കാണ് നമ്മൾ ജനിച്ചു വീണത് തന്നെ. പിന്നെയാണ് ഓരോ സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്, പിന്നെയാണ് ഓരോ സന്തോഷം ഇടക്ക് ഉണ്ടാകുന്നത്. അഫ്സിൽ പ്രയാസം തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ചിന്തിച്ചാൽ. മാത്രമല്ല, അവിടെ മാത്രമാണോ വഫിൽ ബർസഖ്? എന്താണ് ബർസഖ്? പരലോ ബർസഖ് എന്ന് പറഞ്ഞാൽ മറയാണ് അതിന്റെ അർത്ഥം. മരണത്തിന് ശേഷം, ഖിയാമത്ത് നാളിന് മുമ്പ് നമ്മൾ കഴിയേണ്ട അവിടെയാണ് ബർസഖ് എന്നറിയപ്പെടുന്നത്. ഈ ബർസഖ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? പ്രയാസങ്ങളെ കുറിച്ചാണ്. ഒരു മുഅ്മിനാകട്ടെ, ഒരു ഫാസിഖ് ആകട്ടെ, ചെമ്മാടയാകട്ടെ, കാഫിറാകട്ടെ, ആരാകട്ടെ, രണ്ട് മലക്കുകൾ അവന്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. അവന്റെ വാരിയലുകൾ പരസ്പരം കോർക്കുക തന്നെ ചെയ്യും. ഖബറിലേക്ക് വെച്ചാൽ എല്ലാവരുടെ സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസ്വദാനി അസ്റഖാനി, കറുകറുത്ത നിറമുള്ള നീലക്കണ്ണുകളുള്ള പേടിപ്പെടുത്തുന്ന രണ്ട് മലക്കുകൾ എല്ലാവരുടെ വരും. മുഅ്മിനാകട്ടെ, ഫാസിഖ് ആകട്ടെ, ഫാജിറാകട്ടെ, എന്നിട്ട് ചോദിക്കും, ഇതെല്ലാവരോടും ചോദിക്കും എന്ന് പറഞ്ഞു. അതുപോലെ എന്നാൽ ഷുഹദായിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? അവർ പരീക്ഷിക്കപ്പെടും.
ബർസഖിൽ അവർ പരീക്ഷിക്കപ്പെടും, അവർ പ്രയാസം അനുഭവിക്കേണ്ടി വരും. വയവും യഖൂമുല്ല ഷഹാദ്, സാക്ഷികളൊക്കെ വന്ന് നിൽക്കുന്ന ദിവസം അഥവാ യൗമുൽ ഖിയാമ, അവിടെയും പ്രയാസമാണ്. പോയാൽ തന്നെ കാണുന്നത് എന്താണ്? പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. എല്ലാ മനുഷ്യരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്.
ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅലി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നു, ഇങ്ങനെ ഈ ലോകത്തും ബർസഖിലും പരലോകത്തുമൊക്കെ പ്രയാസങ്ങളുണ്ട് നേരിടാൻ. فانه ينبغي له ان يسعى في عمل يريحه من هذه الشدائد. അതുകൊണ്ട് മനുഷ്യൻ അനിവാര്യമാണ്, അവൻ ചെയ്യുക തന്നെ വേണം. യാമൽ ഒരു പ്രവൃത്തി, എങ്ങനത്തെ പ്രവൃത്തിയാണ്? യുരീഹു മിൻ ഹാദിഹി ശദായിദ്, ഈ കടുപ്പങ്ങളിൽ നിന്നൊക്കെ അവന് റാഹത്ത് കിട്ടുന്ന പ്രവർത്തനം. വയൂജിബു ലഹുൽ ഫറഹ വസ്സുറൂർ ദായിം, സന്തോഷവും എന്നും നിലനിൽക്കുന്ന ആഹ്ലാദവും ഒക്കെ അവന് നൽകുന്ന കാര്യം അവൻ ചെയ്യുക തന്നെ വേണം. അതെന്താണ്? ഈമാനും അമൽ സ്വാലിഹാത്തും. وإن لم يفعل هذا من جيد الانجيل فإنه لا يزال يكابد العذاب الشديد أبد الآباد. أبن إننم إلا قالتم پرياسا نيرد عندي ورند من آكم أبرياسا لكل نيجي فوق إلا هذا ما فرلو بات من سلا يوم إير تفسير إذن ونن چند أبن دنیا ولي پرياسا تلان برزخل پرياسا تلان هذا قول قيامتنا على پرياسا تلان. ഈ പ്രയാസം നീങ്ങി ഈ ലോകത്തും പരലോകത്തും അവന് യഥാർത്ഥ സന്തോഷവും നിലനിൽക്കുന്ന ആഹ്ലാദവും വേണോ? അവൻ എന്ത് വേണം? അമൽ ചെയ്യണം. ഈമാനും അമൽ സ്വാലിഹാത്തും അവന് വേണം. അതില്ലെങ്കിലോ എപ്പോഴും പ്രയാസത്തിൽ തന്നെയാണ്. അതുപോലെ ഇങ്ങനെയും വന്നിട്ടുണ്ട് തഫ്സീർ, ഇങ്ങനെയും ആകാം അർത്ഥം എന്ന് പറഞ്ഞത് അങ്ങനെയും മുൻഗാമിയുള്ള തഫ്സീർ വന്നിട്ടുണ്ട്. ഇത് നോക്കണം, മറ്റൊരു വജ്ഹാണ്, മറ്റൊരു ഒരു മുഖമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഫയഹ്തമലു അന്നൽ മഅനാ ലഖദ് ഖലഖനാൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നമ്മൾ പഠിച്ച സൂറത്തിലുള്ള ആയത്ത് പോലെ. എന്താർത്ഥം? ലഖദ് ഖലഖനാൽ ഇൻസാന, നാം മനുഷ്യനെ തീർച്ചയായും സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ അഹ്സനി തഖ്വീം, എന്താണ് അഹ്സനി തഖ്വീം? ഏറ്റവും നല്ല ഘടനയിൽ. തഖ്വീം എന്ന് പറഞ്ഞ ഘടനയാണ്, ഏറ്റവും നല്ല ഘടനയിൽ. وَأَقْوَمِ خَلْقَهُ, ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ് നാം അവന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞില്ല ആ സൂറത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞത് അള്ളാഹിന്റെ പടപ്പുകളിൽ ഏറ്റവും ഭംഗിയുള്ളത് ഏതാണ്? മനുഷ്യനാണെന്ന് പല മുൻഗാമികളും അഭിപ്രായപ്പെട്ടതാണ്. മാത്രമല്ല മുഖ്തിറുൻ, കഴിവുള്ളവനായിട്ടാണ് അള്ളാഹ് അവനെ പഠിച്ചിട്ടുള്ളത്. മനുഷ്യന് കഴിവുണ്ട്, എന്തിനുള്ള കഴിവാണ്? അല തസറുഫി വല്ല അമാലി ശദീദ, കബദായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവഴിവനുണ്ട്. എന്താണ് കബദ്? കബദിന്റെ അർത്ഥം എന്താ പറയുന്നത്? പ്രയാസമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ ആണ് അള്ളാഹുവിനെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ആലോചിച്ച് നോക്കിയത് ശരിയല്ലേ? മനുഷ്യരെത്താത്തത് എവിടെയാണ്? മനുഷ്യർ ചെയ്യാത്തത് എന്താണ് അല്ലേ? അവനെക്കാളും എത്ര വലിപ്പമുള്ള ജന്തു, അതൊന്നും എടുത്ത് തട്ടിക്കഴിഞ്ഞാൽ അവന്റെ മനുഷ്യന്റെ കഥ കഴിയും. അങ്ങനത്തെ ജന്തുവിനെ മനുഷ്യൻ മരിക്കും, ഇങ്ങോട്ടിടക്ക് അങ്ങോട്ട് ഇറക്കുന്നൊക്കെ പറഞ്ഞിട്ട് മരിക്കിയിട്ടുണ്ട്. അത്രയും കഴിവുള്ളവനായിരിക്കെ, പ്രയാസങ്ങൾ നേരിടാൻ കഴിവുള്ളവൻ, മനുഷ്യൻ പറന്നിട്ടുണ്ട് ആകാശത്തിലൂടെ, പറന്നുകൊണ്ടിരിക്കുന്നു, മുങ്ങിക്കൊണ്ടിരിക്കുന്നു, കടലിനടിയിലൂടെ അവൻ സഞ്ചരിക്കുന്നു. ഇങ്ങനെ പല പ്രയാസങ്ങളും നേരിടാൻ അള്ളാഹു അവന് കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അസലിൽ അവൻ ദൈഫാണ്. ഇൻസാനു ദൈഫ, അത് തിരിച്ചറിയണോ? ഒരു രോഗം വന്നാൽ പോലെ, ഒരു പനി വന്നാൽ നമ്മളത് തിരിച്ചറിയും. എന്ത്? നമ്മൾ അത്ര ദൈവാണെന്നുള്ള കാര്യം, അജീബ്, വളരെ അത്ഭുതകരമായ കാര്യമാണ്. അങ്ങനെ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ, അങ്ങനെ കഴിവ് കൊടുത്തിട്ടാണല്ലോ അവനെ പഠിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, പ്രയാസങ്ങളിലായിട്ടാണ് നാം അവനെ പഠിച്ചിട്ടുള്ളത് എന്നൊരു തഫ്സീർ. മറ്റൊരു തഫ്സീർ എന്താണ്? പ്രയാസങ്ങളൊക്കെ നേരിടാൻ കഴിവുള്ളവർ. ഇത് പരസ്പരം വിരുദ്ധമാണോ? ഒരിക്കലുമല്ല, മറിച്ച് പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം പൂർത്തിയാക്കുന്ന അർത്ഥങ്ങളാണ് ഇതൊക്കെ. രണ്ടും ശരിയാണ് നമുക്ക് മനസ്സിലാവും. അല്ല, അങ്ങനെയല്ല, ഒന്ന് മറ്റൊന്നിനെ പൂർത്തീകരിക്കുന്നു, അതും കൂടി പറഞ്ഞാലാണ് ശരിയാവുക എന്ന് നമുക്ക് മനസ്സിലാവും. ഒമാലിക്ക്, അതോടൊപ്പം ഇത്ര കഴിവുണ്ടായിരിക്കും, കഴിവോടുകൂടി അളന്ന് അവനെ പഠിച്ചിട്ടുള്ളത്, എന്നിട്ടും فإنه لم يشكر الله على هذه النعمة العظيمة. അവൻ എന്താണ് അള്ളാഹുവിനെ ഇത്ര വലിയ അനുഗ്രഹത്തിനവൻ നന്ദി കാണിച്ചിട്ടില്ല. ബഹുഭൂരിപക്ഷം മനുഷ്യരെ നോക്ക്, അവർ അള്ളാഹുവിനെ നന്ദി കാണിക്കാത്തവരാണ്. ബൽ ബസിറ ബിൽ ആഫിയ, അവർക്ക് കിട്ടിയ ആഫിയത്തിൽ അവർ അഹങ്കരിക്കുകയാണ്, ആരോഗ്യത്തിൽ അഹങ്കരിക്കുകയാണ്. ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നല്ല അഹങ്കാരിയായിരിക്കും പലരും. അവന് കിട്ടിയ അള്ളാഹു കൊടുത്ത ആഫിയത്തിൽ, ആരോഗ്യത്തിലും സൗഖ്യത്തിലും അവൻ അഹങ്കരിക്കും. വതജബ്ബറ അലാ ഖാലിഖിഹി, അവന്റെ ഖാലിഖായ അള്ളാഹുവിനോട് അവൻ അഹങ്കാരം കാണിക്കുകയാണ്. അവൻ അബ്ദ് മാത്രമാണ്, അള്ളാഹുവിന്റെ അബ്ദായി മുസ്ലിമായി അവൻ പറഞ്ഞത് വിശ്വസിച്ച്, അവൻ കൽപ്പിച്ചത് ചെയ്ത്, അവൻ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കി ജീവിക്കാതെ അള്ളാഹുവിനോട് അവൻ ധിക്കാരം കാണിക്കുകയാണ്. അവന്റെ വിവരക്കേട് കൊണ്ടും അവന്റെ ദുൽമ കൊണ്ടും, വിവരക്കേട് കൊണ്ടും അവന്റെ അക്രമ അനീതി കൊണ്ടും അവൻ ചിന്തിച്ചു, അവൻ വിചാരിച്ചു. എന്താ വിചാരിച്ചു അറിഞ്ഞത്? ഈ അവസ്ഥ അവനെപ്പോഴും ദായിമായി ഉണ്ടാകുമെന്ന്, ഈ ആഫിയത്തിന് നല്ല ആരോഗ്യവും. ആരോഗ്യമുള്ള സമയത്ത് അങ്ങനെയല്ല നമ്മൾ എല്ലാവരും വിചാരിക്കാം, കിടക്കേണ്ടി വരും, ദുർബലനാകും എന്ന്. ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യർ ബഹുഭൂരിഭാഗവും ചിന്തിക്കുകയില്ല, മറിച്ച് അവർ വിചാരിക്കുക എന്താണ്, ഈ അവസ്ഥ എന്നെന്നും നിലനിൽക്കുമെന്നാണ്. വഅന്ന സുൽത്താന തഫറുഫിഹി ലാ യൻഅജിൽ, ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള അവന്റെ കഴിവ്, അവന്റെ ഈ അധികാരം, അവന്റെ കഴിവ് അതൊരിക്കലും അവനിൽ നിന്ന് ഊരിയെടുക്കപ്പെടുകയില്ല. കഴിവില്ലാത്തവനായി അവൻ മാറുകയില്ല എന്നവൻ ചിന്തിച്ച് അഹങ്കരിക്കും. അവ നോക്കുക, അടുത്തായത് ഈ അർത്ഥം പറയുമ്പോൾ കൂടുതൽ യോജിക്കും. എന്താണ് അടുത്തായത്? അയഹ്സബു അല്ല യഖ്ജർ അലൈഹി അഹദ്. എത്ര മണിക്ക് ജമാ? 54. അയഹ്സബു അല്ല യഖ്ജർ അലൈഹി അഹദ്, അവൻ അള്ളാഹു ചോദിക്കാണ്. അയഹ്സബു ഹസിബ എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരിച്ചു എന്നാണ്, ആലോചിച്ചു, കണക്കുകൂട്ടി എന്നൊക്കെയാണ്. രണ്ടോരേ അർത്ഥമാണ്, മുമ്പ് പറഞ്ഞതല്ലേ ക്ലാസ്സിൽ. ഹിസാബ് എന്താണ്? കണക്കല്ലേ. ഹസിബ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു എന്നതിന് അർത്ഥമുണ്ട്, കണക്കൂട്ടി എന്ന് അർത്ഥമുണ്ട്. രണ്ടും ഒന്ന് തന്നെയല്ലേ. നമ്മൾ ആലോചിക്കാന്നുള്ളതിന് പര്യായായി കണക്കൂട്ടാന്നുള്ളത് മലയാളത്തിൽ തന്നെ പറയാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കണക്കൂട്ടിയത്. കണക്കൂട്ടാന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ? അങ്ങനെയാണ് ഞാൻ ആലോചിച്ചതെന്നാണ്. അതുപോലെ തന്നെയാണ് അറബിയിലും. ഹസിബ എന്ന് പറഞ്ഞാൽ കണക്കൂട്ടി നടത്തുന്നുണ്ട്, ആലോചിച്ചു നടത്തുന്നുണ്ട്. ഹിസാബ് കണക്കൂട്ടുക, ഒന്നാണ് രണ്ടും അടുത്തടുത്ത അർത്ഥങ്ങളാണ്. അയഹ്സബു, അവൻ വിചാരിച്ചിരിക്കുകയാണോ, അവൻ കണക്കൂട്ടിരിക്കുകയാണോ? അല്ലൻ യഖ്ദിർ അലൈഹി അഹദ്, അല്ലൻ യഖ്ദിർ, ലൻ യഖ്ദിറിനെ ഒരിക്കലും സാധിക്കുകയില്ലെന്ന്. അലൈഹി, അവന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അവനെ പിടിക്കാൻ, അവനെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അഹദുൻ, ഒരാൾക്കും. ഔ, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം, ഇവിടെ അഹദ് എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശം? അഹദായ അല്ലാഹു, അൽ അഹദ് ആയ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരിക്കലും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണോ അവൻ വിചാരിച്ചിട്ടുള്ളത്? നോക്കി കഴിഞ്ഞ ആയത്തുമായി പിന്നെ രണ്ടാമത് പറഞ്ഞ തഫ്സീറുമായി കൂടുതൽ യോജിച്ചിരിക്കുന്നു ഇത്. കാരണം അവനെ കബ്ദ് ഒക്കെ നേരിടാൻ കഴിവുള്ളവനായിട്ടാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്. പക്ഷേ അത് മാറും, അത് നീങ്ങിപ്പോവും. അത് ചിന്തിക്കാതെ അവൻ അഹങ്കരിച്ചു. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, അയാസബ്, അവൻ വിചാരിച്ചിരിക്കുകയാണോ അഹദായ അള്ളാഹുവിന് ഒരിക്കലും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല ആലം. വസല്ല അല്ലാഹു വസല്ലമ ബാരക അല അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.